ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കേരളം, അസം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. വോട്ടെടുപ്പ് 1 ഏപ്രിൽ. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേക്കർ. തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. BJP കേരള കോൺഗ്രസ് എമ്മും NCPയും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബിൽ സഭ ചർച്ച ചെയ്തു. LPGയുമായി ഹോർമുസ് കടലെടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ ശിവാലിക് മുദ്രാ തുറമുഖത്തെത്തി. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. 1 ഏപ്രിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 4 മെയ്. കേരളത്തിന് പുറമെ അസം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഗോവ, കർണാടക, നാഗാലാൻഡ്, ത്രിപുര ഉപതെരഞ്ഞെടുപ്പുകൾക്കും ഇന്ന് വിജ്ഞാപനമായി. അസമിലെ 126 കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലാണ് 1 ഏപ്രിൽ വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് 1 ഏപ്രിൽ നടക്കും. പശ്ചിമബംഗാളിൽ 1 ഏപ്രിൽ, 23, 29 എന്നീ തീയതികളിലായി 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. അവധി ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും. ഹരിതചട്ടം പാലിച്ചാകും തെരഞ്ഞെടുപ്പ്. പ്രചാരണവുമായി ബന്ധപ്പെട്ട അനുമതികൾ ലളിതമാക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും ശ്രീ കേൽക്കർ പറഞ്ഞു.
സീറോ ടോളറൻസ് ടു എനി ഇലക്ടറൽ മാൽ പ്രാക്ടീസ് ആയിരിക്കും ഈ പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുടെ നൂതനമായിട്ടുള്ള ഒരു വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ പ്രാവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ എൻവയറൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ, ക്ലീൻ, റെസ്പോൺസിബിൾ ഇലക്ഷൻസ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ഫുള്ളി ആക്സസിബിൾ ആയിരിക്കണം. ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് അടക്കം നമ്മുടെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ആക്സസിബിൾ ആവണം.
നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ നാളെ കേരളത്തിലെത്തും. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ മറ്റന്നാളാണ് സംസ്ഥാനത്തെത്തുക. 20 എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ പ്രചാരണ വേളയിൽ പൂർണ്ണമായും സജ്ജമായി രംഗത്തുണ്ടാകും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ ജില്ലാ കളക്ടർമാരുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ശ്രീ രത്തൻ യു കേൽക്കർ ഓൺലൈൻ യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കണമെന്നും അതിർത്തി മേഖലയിൽ നിരീക്ഷണം കർശനമാക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 47 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP പുറത്തിറക്കി. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനുമാണ് സ്ഥാനാർത്ഥിമാർ. തൃശൂരിൽ പത്മജ വേണുഗോപാലും ഒറ്റപ്പാലത്ത് മേജർ രവിയും ജനവിധി തേടും. കേരള കോൺഗ്രസ് എമ്മും ഇന്ന് 12 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാലായിൽ ജോസ് കെ മാണിയും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും കാഞ്ഞിരപ്പള്ളിയിൽ എൻ ജയരാജും LDFനായി മത്സരിക്കും. റാന്നിയിൽ പ്രമോദ് നാരായണനും ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളും പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലുമാണ് സ്ഥാനാർത്ഥിമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള NCP സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. AK ശശീന്ദ്രൻ ഏലത്തൂരിലും തോമസ് കെ തോമസ് കുട്ടനാടും KT മുജീബ് മലപ്പുറത്തും LDFനായി മത്സരിക്കും. RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായി കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ ജനവിധി തേടും. NDA ഘടകകക്ഷിയായ BDJS ഇന്ന് 12 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. CPIM ഇന്നലെ 81 പേരുടെയും CPI 25 പേരുടെയും പട്ടിക പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. പശ്ചിമബംഗാളിലെ 144 സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP ഇന്ന് പുറത്തിറക്കി. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നന്ദിഗ്രാം, ഭവാനിപൂർ എന്നീ മണ്ഡലങ്ങളിൽ ജനവിധി തേടും. ദിലീപ് ഘോഷ് ഖരഗ്പൂർ സദർ മണ്ഡലത്തിലും സുബൻദാസ് ഗുപ്ത റാഷ്ബിഹാരിയിലും മത്സരിക്കും. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ സി വിജിൽ ആപ്പ്, ECI നെറ്റ് വഴി അറിയിക്കാവുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 2026 ധനവിനിയോഗ ബിൽ സഭ ഇന്ന് ചർച്ച ചെയ്തു. കഴിഞ്ഞ ആഴ്ച ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. രാജ്യത്ത് LPG വിതരണത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ ഉന്നയിച്ചു. റെയിൽവേ ധന അഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് നടന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള എല്ലാ പാർട്ടികളുടെയും സഭാ നേതാക്കന്മാരുമായി ഇന്ന് യോഗം ചേർന്നു. 8 പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് സമവായം ഉണ്ടാക്കുന്നതിനാണ് യോഗം വിളിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
LPGയുമായി ഹോർമുസ് കടലിടുക്ക് കടന്നെത്തിയ ഇന്ത്യൻ കപ്പൽ ശിവാലിക് ഇന്ന് വൈകുന്നേരത്തോടെ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തി. മറ്റൊരു ചരക്ക് കപ്പലായ നന്ദാദേവി നാളെ ഇന്ത്യൻ തീരത്ത് എത്തിച്ചേരുമെന്ന് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. UAEയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി പുറപ്പെട്ട ഇന്ത്യൻ കപ്പൽ ജഗ്ലാഡ്കി ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി യാത്ര തുടരുന്നതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയതല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് 550 ഇന്ത്യൻ പൌരന്മാർ കരമാർഗം അർമേനിയയിലേക്കും 90 പേർ അസർബൈജാനിലേക്കും കടന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയാണ് ഈ യാത്രകൾക്ക് സൌകര്യമൊരുക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ആവശ്യമായ അളവിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാണെന്നും എല്ലാ റിഫൈനറികളും പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോൾ പമ്പുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എവിടെയും ഇന്ധനക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. രാജ്യത്തെ LPG ഉൽപ്പാദനം 36% വർദ്ധിപ്പിച്ചു. വാണിജ്യതര LPG സിലിണ്ടർ വിതരണം ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ആരംഭിച്ചതായും ശ്രീമതി സുജാത ശർമ്മ വ്യക്തമാക്കി. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയുന്നതിനായി പരിശോധനകൾ നടത്തിവരികയാണ്.
सबसे पहले क्रूड पर्याप्त मात्रा में क्रूड अवेलेबल है. सभी रिफाइनरीज हाईएस्ट कैपेसिटी पर ऑपरेट कर रही हैं. हमारे पेट्रोल पंप्स नॉर्मल ऑपरेट कर रहे हैं. कहीं कोई ड्राई आउट रिपोर्टेड नहीं है. नेचुरल गैस 100% सप्लाई टू CNG एंड CNG कस्टमर्स इज मेड. CNG फॉर व्हीकल्स इज मेड. And there is increase in the domestic production of LPG and now it is almost around 36% of what we were producing before 5th March.
2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാളത്തിൽ നിന്നും പ്രശസ്ത എഴുത്തുകാരൻ എൻ പ്രഭാകരൻ പുരസ്കാരം സ്വന്തമാക്കി. മായ മനുഷ്യർ എന്ന നോവലിനാണ് പുരസ്കാരം. T20 ലോകകപ്പിൽ ലഭിച്ച മികച്ച പിന്തുണയിലും ചരിത്ര വിജയത്തിലും ഏറെ സന്തോഷവാനാണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. വരാനിരിക്കുന്ന IPLൽ പുതിയ ടീമിനൊപ്പം ചേരുന്നതിന്റെ അതിയായ ആവേശത്തിലാണ് താനെന്നും സഞ്ജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
കുറച്ച് വിഷമിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് പോയത്. അപ്പോൾ വിചാരിച്ച പോലെ ആ ഒരു സപ്പോർട്ടും ഇത്രയും എനർജിയും ഇത്രയും പ്രാർത്ഥന നൽകുന്ന ഒരു ആൾക്കാരുടെ ഫ്രണ്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് പോയത്. പക്ഷെ അതിനെ കാട്ടിയും വലിയൊരു സംഭവമാണ് മുകളിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കിട്ടിയതിൽ വലിയ സന്തോഷം. തിരിച്ചു വന്നപ്പോൾ ആ ഒരു എനർജിയും ആ ഒരു സപ്പോർട്ടും ആ ഒരു പോസിറ്റീവായിട്ട് എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ അത് സിനിമയിലൊക്കെ പറയില്ല, ഇത് നമ്മുടെ വിജയമാണെന്നൊക്കെ പറയില്ല. ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്.
ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഗോവയെ നേരിടുന്നു. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അല്പസമയം മുമ്പാണ് മത്സരം ആരംഭിച്ചത്. ആഗോള വിപണിയിൽ ഇന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ സമ്മിശ്ര പ്രതികരണം. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വില ബാരലിന് നേരിയ തോതിൽ ഉയർന്ന് $103, WTI ക്രൂഡ് ഓയിൽ ബാരലിന് 1% കുറഞ്ഞ് $97 എന്ന നിലയിലാണ് വ്യാപാരം നടന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 939 പോയിന്റ് കുറഞ്ഞ് 75,503, നിഫ്റ്റി 258 പോയിന്റ് കുറഞ്ഞ് 23,409 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. വോട്ടെടുപ്പ് April 9. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ BJPയും കേരള കോൺഗ്രസ് എമ്മും NCPയും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബിൽ സഭ ചർച്ച ചെയ്തു. LPGയുമായി ഹോർമുസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ ശിവാലിക് മുദ്ര തുറമുഖത്തെത്തി. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.